ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. കിസാൻ സമ്മാൻ നിധിയുടെ 18-ാം ഗഡുവിന്റെ വിതരണ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിൽ അല്പസമയത്തിനകം നിർവഹിക്കും. കുട്ടികളുടെ ഭാവിക്കും ഉയർന്ന വിദ്യാഭ്യാസ നിലവാരത്തിനും പരിഷ്കരണങ്ങൾ നടത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുതിയ 30 സ്കൂൾ കെട്ടിടങ്ങൾ മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്ത് തുടരുന്നു. 11 മണിവരെ 22.7% പോളിംഗ്. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ മുഴുവൻ പ്രതികളും കുറ്റവിമുക്തർ. വിധി കാസർഗോഡ് സെഷൻസ് കോടതിയുടേത്. ഐഎസ്എൽ ഫുട്ബോളിലും വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിലും ഇന്ന് 2 മത്സരങ്ങൾ വീതം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിസാൻ സമ്മാൻ നിധിയുടെ 18-ാം ഗഡു വിതരണ ഉദ്ഘാടനം അല്പസമയത്തിനകം മഹാരാഷ്ട്രയിൽ നിർവഹിക്കും. രാജ്യത്ത് ഉടനീളമുള്ള 9.4 കോടി കർഷകർക്ക് 20,000 കോടിയിലധികം രൂപയാണ് ലഭിക്കുക. കാർഷിക മൃഗസംരക്ഷണ മേഖലകളുമായി ബന്ധപ്പെട്ട 23,300 കോടി രൂപയുടെ വിവിധ സംരംഭങ്ങൾക്കും പ്രധാനമന്ത്രി വാഷിമിൽ തുടക്കം കുറിക്കും. ബഞ്ചാര സമുദായത്തിന്റെ സമ്പന്നമായ പൈതൃകം ഉൾക്കൊള്ളുന്ന ബഞ്ചാര പൈതൃക മ്യൂസിയം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. താനെയിൽ 32,800 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. കുട്ടികളുടെ ഭാവിക്കും ഉയർന്ന വിദ്യാഭ്യാസ നിലവാരത്തിനും ആവശ്യമായ പരിഷ്കരണങ്ങൾ നടത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അതിനായി എല്ലാവരും സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിവിധ ജില്ലകളിലായി നിർമ്മിച്ച 30 സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മത്സരാധിഷ്ഠിത സമൂഹം വൈജ്ഞാനിക സമൂഹമായി മാറണമെന്നും അദ്ദേഹം പറഞ്ഞു.
നാമൊരു ലോക വൈജ്ഞാനിക ശൃംഖലയുടെ ഭാഗമാകാൻ കഴിയും വിധം നമ്മുടെ നാടിന്റെ ഉയർച്ച ഉണ്ടാകണമെന്നാണ് ലക്ഷ്യമിടുന്നത്. വലിയ തോതിലുള്ള മത്സരാധിഷ്ഠിത സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. സർവൈവർ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന നിലയിൽ ശേഷിയുള്ളവർ മാത്രം മുന്നേറുക എന്നൊരു കാഴ്ചപ്പാടോടെ കാര്യങ്ങൾ നീങ്ങുകയാണ്. അവിടെയാണ് നമ്മുടെ സമൂഹമാകെ ഒരു വൈജ്ഞാനിക സമൂഹമായി മാറുക, വൈജ്ഞാനിക സമ്പദ്വ്യവസ്ഥ സൃഷ്ടിക്കുക എന്ന നിലപാട് നാം സ്വീകരിച്ചിട്ടുള്ളത്.
സംസ്ഥാന സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതി, വിദ്യാകിരണം മിഷന്റെ ഭാഗമായി കിഫ്ബി, പ്ലാൻ ഫണ്ട്, മറ്റു ഫണ്ടുകൾ എന്നിവ പ്രയോജനപ്പെടുത്തിയാണ് ഹൈടെക് ക്ലാസ് മുറികളുമായി പുതിയ 30 സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിച്ചത്. 12 പുതിയ കെട്ടിടങ്ങളുടെ തറക്കല്ലിടലും അദ്ദേഹം നിർവഹിച്ചു. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 11 മണിവരെ 22.7% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 90-അംഗ നിയമസഭയിലേക്ക് ഒറ്റഘട്ടമായുള്ള വോട്ടെടുപ്പാണ് ഇന്ന് രാവിലെ 7 മണിയോടെ ആരംഭിച്ചത്. വൈകുന്നേരം 6 മണിവരെയാണ് പോളിംഗ്. 1031 സ്ഥാനാർത്ഥികളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 2,03,00,000 വോട്ടർമാർ സമ്മതിദാന അവകാശം വിനിയോഗിക്കും. 20,632 പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ബൂത്തുകളിൽ സുരക്ഷ ശക്തമാക്കി. വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടെണ്ണൽ ജമ്മുകശ്മീരിനൊപ്പം ഈ മാസം 8-ന് നടക്കും. വിദൂര സ്ഥലങ്ങളിലെ ആദിവാസി കുടുംബങ്ങൾക്കായി ഒരുക്കിയ സഞ്ചരിക്കുന്ന റേഷൻ കടകളുടെ ഉദ്ഘാടനം മന്ത്രി ജി ആർ അനിൽ അല്പസമയത്തിനകം നിർവഹിക്കും. ഉടുമ്പൻചോല താലൂക്കിൽ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ ആടുവിളന്താൻകുടി, ശങ്കരപാണ്ഡ്യൻമേട്ട്, ദേവികുളം താലൂക്കിലെ നല്ല തണ്ണി, കടലാർ, നയമക്കാട് പ്രദേശങ്ങളിലേക്കുമാണ് സഞ്ചരിക്കുന്ന റേഷൻ കടകൾ ആരംഭിക്കുന്നത്. ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമം ഫലപ്രദമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി. പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിജയോത്സവം കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് പിന്തുണ നൽകാൻ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും കഴിയണമെന്ന് കേന്ദ്രസഹമന്ത്രി പറഞ്ഞു. 10-ാം ക്ലാസ് പ്ലസ് ടു പരീക്ഷകളിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങൾ അദ്ദേഹം വിതരണം ചെയ്തു. കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് പാലക്കാട് ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം Instagram അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യും. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കുറ്റവിമുക്തനായി. കേസിൽ ഉൾപ്പെട്ട 6 പേരുടെയും വിടുതൽ ഹർജി പരിഗണിച്ച കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയാണ് കുറ്റവിമുക്തരാക്കി ഉത്തരവിട്ടത്. കേസ് നിലനിൽക്കില്ലെന്ന വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. കേസ് ആസൂത്രിതമായിരുന്നതായും സത്യം വിജയിച്ചതായും ശ്രീ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മഞ്ചേശ്വരത്തെ BSP സ്ഥാനാർത്ഥിയായ കെ സുന്ദരയ്ക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പണം നൽകിയെന്നാണ് കേസ്. അപ്പീൽ നൽകുമെന്ന് പരാതിക്കാരൻ വി രമേശൻ പറഞ്ഞു. ADGP അജിത് കുമാറിനെ മാറ്റുന്ന വിഷയത്തിൽ CPIക്ക് ഒരേ നിലപാടാണെന്ന് മന്ത്രി കെ രാജൻ. പാർട്ടിക്ക് പറയാനുള്ള നിലപാട് കൃത്യമായി പറയും. പാർട്ടിക്കുള്ളിൽ പൊതുവായ അഭിപ്രായം സ്വീകരിക്കുമെന്നും പാർട്ടി സെക്രട്ടറി അത് അറിയിക്കുമെന്നും ശ്രീ കെ രാജൻ പറഞ്ഞു. കൊല്ലം ചിത്ര സർക്കാർ മൃഗാശുപത്രിയോട് ചേർന്ന ഭ്രൂണമാറ്റ ലബോറട്ടറിയുടെ ഉദ്ഘാടനവും കന്നുകാലികൾക്കുള്ള സഞ്ചരിക്കുന്ന ഭ്രൂണമാറ്റ ലബോറട്ടറികളുടെ ഫ്ളാഗ് ഓഫും മന്ത്രി ജെ ചിഞ്ചു റാണി ഇന്ന് നിർവഹിക്കും. തടിക്കാട് മൃഗാശുപത്രി കെട്ടിട ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. 2022 സംസ്ഥാന ക്ഷേത്രകലാ അവാർഡുകൾ നാളെ വിതരണം ചെയ്യും. കണ്ണൂർ പഴയങ്ങാടി എരിപുരത്തെ മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി എൻ വാസവനാണ് അവാർഡുകൾ സമ്മാനിക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
ആകെ 36 പേർക്കാണ് അക്കാദമിയുടെ വിവിധ അവാർഡുകൾ നൽകുന്നത്. ക്ഷേത്ര കലാശ്രീ പുരസ്കാരം ഗായിക കെ എസ് ചിത്രയ്ക്ക് മന്ത്രി സമ്മാനിക്കും. ക്ഷേത്രകലാ ഫെലോഷിപ്പ് ഡോക്ടർ രാജശ്രീ വാര്യർ, ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ എന്നിവർ മന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങും. വിവിധ വിഭാഗങ്ങളിലെ ക്ഷേത്രകലാ പുരസ്കാരത്തിന് 25 പേരാണ് അർഹരായത്. ഗുരുപൂജ പുരസ്കാരത്തിന് 6 പേരും അർഹരായി. ചാക്യാർകൂത്ത് കലാകാരൻ കലാമണ്ഡലം ശ്രീനാഥ്, കൃഷ്ണനാട്ടം കലാകാരൻ എം പി വിഷ്ണുപ്രസാദ് എന്നിവർക്ക് യുവ പ്രതിഭാ പുരസ്കാരവും സമ്മാനിക്കും. കണ്ണൂർ മാടായിക്കാവ് കേന്ദ്രീകരിച്ചാണ് ക്ഷേത്രകലാ അക്കാദമി പ്രവർത്തിക്കുന്നത്.
വനിതാ 2020 ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 നടക്കുന്ന മത്സരത്തിൽ ഓസ്ട്രേലിയ ശ്രീലങ്കയുമായി ഏറ്റുമുട്ടും. രാത്രി 7:30 ബംഗ്ലാദേശും ഇംഗ്ലണ്ടും തമ്മിലാണ് പോരാട്ടം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകുന്നേരം 5:30 ജംഷഡ്പൂരിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് സി ഈസ്റ്റ് ബംഗാളിനെ നേരിടും. 7:30 കൊൽക്കത്തയിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ മോഹൻ ബഗാൻ മുഹമ്മദൻ എസ് സിയുമായി ഏറ്റുമുട്ടും. കണ്ണൂരിൽ നടക്കുന്ന സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ കോഴിക്കോട് ജില്ല മുന്നിൽ. തൃശൂർ ജില്ല രണ്ടാമതും മലപ്പുറം 3 സ്ഥാനത്തുമാണ്. കലോത്സവം ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും. 4 ബിരുദം വഴി സർവകലാശാലാ വിദ്യാഭ്യാസം നൈപുണ്യ വികസനത്തിലേക്കും അതുവഴി തൊഴിലിലേക്കും നയിക്കുന്ന നിലയിൽ പരിവർത്തനം ചെയ്യുമെന്ന് മന്ത്രി ആർ ബിന്ദു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ചരിത്രപരമായ മാറ്റങ്ങൾക്കാണ് സർക്കാർ നേതൃത്വം നൽകുന്നതെന്നും മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകൾക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴിയുടെ പ്രഭാവത്താലാണ് സംസ്ഥാനത്ത് മഴ തുടരുന്നത്. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 7,120 രൂപയും പവന് 56,960 രൂപയുമാണ് ഇന്നത്തെ വില. മാഹി സെയിന്റ് തെരേസ ബസലിക്ക ദേവാലയത്തിലെ തിരുനാളിന് ഇന്ന് കൊടിയേറും. തീർത്ഥാടന കേന്ദ്രത്തിന് ബസലിക്ക പദവി ലഭിച്ചതിനുശേഷം നടക്കുന്ന ആദ്യ തിരുനാളാണ് ഇത്. രാവിലെ കോഴിക്കോട് രൂപത വികാരി ജനറൽ ജെൻസൺ പുത്തൻ വീട്ടിലിന്റെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം. ഈ മാസം 22 വരെയാണ് തിരുനാൾ ആഘോഷം. പ്രധാന വാർത്തകൾ വീണ്ടും. കിസാൻ സമ്മാൻ നിധിയുടെ 18 ഗഡുവിന്റെ വിതരണ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിൽ അല്പസമയത്തിനകം നിർവഹിക്കും. കുട്ടികളുടെ ഭാവിക്കും ഉയർന്ന വിദ്യാഭ്യാസ നിലവാരത്തിനും പരിഷ്കരണങ്ങൾ നടത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുതിയ 30 സ്കൂൾ കെട്ടിടങ്ങൾ മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്ത് തുടരുന്നു. 11 മണിവരെ 22.7% പോളിംഗ്. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴാക്കേസിൽ മുഴുവൻ പ്രതികളും കുറ്റവിമുക്തർ. വിധി കാസർഗോഡ് സെഷൻസ് കോടതിയുടേത്. ഐഎസ്എൽ ഫുട്ബോളിലും വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിലും ഇന്ന് 2 മത്സരങ്ങൾ വീതം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.